star, mango, tree.
സോ ഇതാണ് നമ്മുടെ 2022 ആദ്യത്തെ എപ്പിസോഡ്. അപ്പം ഞാൻ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം അവസാനമായപ്പം ഈ വർഷം ഏതൊക്കെ എപ്പിസോഡുകളായിരിക്കും ഇടുക എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിന് മുമ്പ് ആ എപ്പിസോഡുകളൊക്കെ ഒന്നും ചെയ്ത് തുടങ്ങും മുമ്പ് എനിക്ക് കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കണ്ടൻറ് ഉണ്ട് ചെയ്യാമെന്ന് വെച്ച്. ഞാൻ ഇന്ന് നമ്മുടെ ആപ്പിൾ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആപ്പിൾ പ്രൊഡക്ട്സ് എന്നുള്ളതിലുപരി ആപ്പിൾ എന്നുള്ള ഒരു കമ്പനിയെ പറ്റി ഇത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു ആളുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ. അപ്പം പുള്ളിക്കാരിയുടെ സ്റ്റാറ്റസിൽ ആൻഡ്രോയിഡിനെ ഇത് കണക്ക് പുച്ഛിച്ച് ആപ്പിളിനെ ഇത് കണക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങനത്തെ പോസ്റ്റുകൾ കാണാറുണ്ട്. ഈ ആപ്പിൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പം ഈ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ആക്ച്വലി. അതിൽ ആളുകൾ വീണു പോകണയാണ്. എസെൻഷ്യലി നമ്മളിപ്പോൾ തന്നെ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അത് വേഴ്സസ് മാർക്കറ്റിലുള്ള ബാക്കിയെല്ലാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര പുള്ളിങ് കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ അലോപ്പതി എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടോ? അതും ആക്ച്വലി ആ വാക്ക് കണ്ടുപിടിച്ച് തന്നെ ഈ ഹോമിയോപ്പതിക്കാരാണ്. ഓക്കെ, അപ്പോൾ ഹോമിയോപ്പതി എന്ന സംഭവം ഇറങ്ങിക്കഴിഞ്ഞപ്പം അവർ ഹോമിയോപ്പതി, ബാക്കിയുള്ള എല്ലാ അലോപ്പതി എന്ന് പറഞ്ഞപ്പം രണ്ട് ഈക്വലായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് വേറെ എപ്പിസോഡായിട്ടും ചെയ്യാം. എസെൻഷ്യലി അലോപ്പതി എന്ന് പറയുന്നത് ആണ് ഈ മെഡിക്കൽ സയൻസ്, എസെൻഷ്യലി സയൻസായിട്ട് ബേസ് ചെയ്ത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് മെഡിക്കൽ സയൻസ്. അതിന് ടോട്ടലി ഇട്ടേക്കുന്ന ഒരു പേരാണ് അലോപ്പതി എന്ന്. അല്ലാതെ ഇത് രണ്ടും ഒരേ കണക്കുള്ള രണ്ട് കാര്യങ്ങൾ അങ്ങനല്ല. അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ഒരു പേര് കണ്ടിട്ടത്. അപ്പം അതൊക്കെ മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ്. അതേ കണക്കൊരു ടെക്നിക്കാണ് ആപ്പിൾ യൂസ് ചെയ്യുന്നത്. എസെൻഷ്യലി ആപ്പിൾ വേഴ്സസ് ആൻഡ്രോയിഡ് എന്നുള്ളൊരു കോൺവെർസേഷൻ അവർ ഉണ്ടാക്കുകയാണ്. നമ്മൾ പക്ഷേ ഗ്ലോബലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്പിൾ എന്ന് പറയുന്നതിന് വലിയ പ്രസൻസ് ഒന്നുമില്ല. ടോട്ടൽ സ്മാർട്ട് ഫോൺസിൽ 99% ഒന്നെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെ ഐഫോണാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഈ ഒരു 72% ആൻഡ്രോയിഡും 27% iOS-ഉം ആണ്. പക്ഷേ നിങ്ങൾ അത് കണ്ടിട്ട് ഇതേ കണക്ക് അത്രയ്ക്കുണ്ട് ഐഫോൺ യൂസേഴ്സ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. കാര്യം ഈ US അങ്ങനെയുള്ള രാജ്യങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ 2-3 ഫോൺസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഐഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏഷ്യ എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ 83% ആൻഡ്രോയിഡും iOS 15% ആണ്. പക്ഷേ ഏഷ്യ കണക്കുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ ഈ എന്താ പറയുക, ഒരാൾക്ക് ഒരു ഫോൺ വീതമൊക്കെ ഉള്ളൂ. നമ്മളിവിടെ അത്ര ആർഭാടമൊന്നുമില്ല. സോ ബേസിക്കലി മോസ്റ്റ് കേസസ് അങ്ങനെയാണ്. സോ അതുകൊണ്ട് നമ്മൾ ടോട്ടലി സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% ആളുകളുടെ കയ്യിലുള്ളത് ആൻഡ്രോയിഡാണ്. 20% അല്ല അതിലും താഴെ ആളുകളുടെ കയ്യിലേ ഈ ആപ്പിളുള്ളൂ, ആപ്പിൾ ഐഫോണൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലല്ലോ. കാര്യം 80-20 റേഷ്യോ എന്ന് വെച്ചാൽ 4 ഇരട്ടിയുണ്ട് ആളുകളുടെ കയ്യിൽ ആൻഡ്രോയിഡാണ്. എന്നിട്ട് പോലും രണ്ട് ഈക്വൽ എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അതാണ്, അതിനുവേണ്ടിയാണ് ഈ ആപ്പിൾ വേഴ്സസ് ആൻഡ്രോയിഡ് എന്നുള്ള കോൺവെർസേഷൻ കൊണ്ടുവരുന്നത്. സോ ആപ്പിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം ഈ അവരുടെ ഈ ഇതാണെങ്കിൽ ടാറ്റിക്സ് തന്നെയാണ്. അവർ പിടിച്ചു നിൽക്കുന്ന അവരുടെ പ്രോഡക്ട്സിൻ്റെ ഈ കേപ്പബിലിറ്റി കൊണ്ട് മാത്രമല്ല, ഈ മാർക്കറ്റിംഗ് സ്കിൽസ് കൂടെ കൊണ്ടാണ്. അത് യൂഷ്വലി ഈ മാർക്കറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അൺഎത്തിക്കലായിട്ടുള്ളതും പിന്നെ കുറച്ച് ഉടായ്പ് മെത്തേഡുകളുമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു എസിൽ നടക്കുന്ന വേറൊരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞത് ബ്ലൂടിക് വേഴ്സസ് ഗ്രീൻ ടിക് എന്ന് പറഞ്ഞാൽ, എസെൻഷ്യലി ആപ്പിളുകാർ അവരുടെ ഡിഫോൾട്ട് മെസ്സേഞ്ചറിൽ നിന്ന് ആൻഡ്രോയിഡിലോട്ട് അയക്കുമ്പം കുറേ ഫീച്ചേഴ്സ് കുറച്ചിട്ടാണ് അയക്കുന്നത്, എന്നിട്ട് വേറൊരു കളറാക്കും. അപ്പം ആൻഡ്രോയിഡ് യൂസർ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ ആൻഡ്രോയിഡ് യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് യൂസർ ഉള്ളത് കൊണ്ട് മാത്രമേ ആ ചാറ്റ് കുളവാകും. അപ്പം ആൻഡ്രോയിഡ് യൂസറിനെ ഇതിനൊക്കെ ബുള്ളി ചെയ്ത് iOS യൂസ് ചെയ്യാനായിട്ട് ആപ്പിൾ ഒരു ചെയ്യുന്നൊരു ടെക്നിക്കാണത്. അത് ആക്ച്വലി വളരെ ഒരു ഉടായ്പ് ടെക്നിക്കാണ്. അത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും ആപ്പിൾ അത് ചെയ്യും. വളരാൻ വേണ്ടി എന്ത് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലും അവർ ചെയ്യും. അവരുടെ ഫോൺ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അവർ മെയ്ഡ് ഇൻ US എന്നൊക്കെ ചുമ്മാ പറയും, പക്ഷേ ആക്ച്വലി മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈനയിലുള്ള അവരുടെ ഈ ഫാക്ടറികളിൽ പുറത്ത് വല കെട്ടിയിട്ടുണ്ട്. കാര്യം കണ്ടീഷൻസ് അത്ര മോശമായതുകൊണ്ട് ആളുകൾ സൂയിസൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വലയിൽ വീഴ്ന്നിട്ട് അവരെ പിടിച്ചെടുത്ത് പിന്നെയും ഫാക്ടറിയുടെ അകത്തുകൊണ്ട് പണിയെടുപ്പിക്കും. എസെൻഷ്യലി സ്ലേവ് ലേബറാണ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ മെയ്ഡ് ഇൻ യു എസ് എന്നുള്ള ഒരു ലേബൽ ഉണ്ടാക്കിയിട്ട് അവർ ഈ മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്ട്സിനെ എല്ലാം എനിക്ക് പുച്ഛിക്കുകയും ചെയ്യും. അതൊക്കെ അവരുടെ ഹിപ്പോക്രസിയാണ്. അവർ എന്ത് വേണമെങ്കിലും പറയും, എന്ത് കള്ളം വേണമെങ്കിലും പറയും, അവർക്ക് മാർക്കറ്റിൽ കൂടുതൽ പിടിച്ചു നിന്നാൽ മതി. പിന്നെ ഈ മാർക്കറ്റ് റേഷ്യോയിൽ ഒരു കാര്യമുണ്ട്. ആക്ച്വലി ഈ ആപ്പിൾ ഒരു $3 trillion കമ്പനിയാണ്. $3 trillion എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ, നമ്മളുടെ ഇത്രയും കോടിക്കണക്കിന് ആളുകളല്ല, ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി ഇങ്ങോട്ട് കൂടുതലാണ്. കാര്യം നമ്മളുടെന്ന് വെച്ചാൽ 2.9 something trillion ഇപ്പോൾ ഉള്ളൂ, കുറച്ച് കുറഞ്ഞിപ്പോൾ ജി ഡി പിയുടെ സൈസ്. അപ്പം അതെന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്, വലിയ എമൗണ്ട്. അപ്പോൾ ഇത്രയും കാശ് ഫോൺ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പിന്നെ അതിൻ്റെ പെരിഫറൽസ്, ഒരു സ്ട്രീമിംഗ് സർവീസ്, കുറച്ച് മ്യൂസിക് സർവീസ്, ഇത്രയൊക്കെ മാത്രമുള്ള ഒരു കമ്പനി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ പെർ യൂസർ എത്ര കാശവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഇതെന്ന് പറയുന്ന ഒരു ട്രേഡാണ്, നമ്മളിപ്പോഴൊരു കമ്പനിയായിട്ട് ഒരു ട്രേഡാണ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ സിയോമിയുടെ ഒരു ഫോൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ സിയോമിക്ക് ചിലവാകുന്നതിൻ്റെ ഏതാണ്ട് ഒരു കൂടിപ്പോയാൽ 5% എക്സ്ട്രാ മാത്രമേ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങത്തുള്ളൂ. ആപ്പിളാണെങ്കിൽ ഓൾമോസ്റ്റ് 100% എക്സ്ട്രാ വാങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 crore rupees അവർ US തന്നെ വിൽക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അവർക്ക് കരിയറും ബാക്കി എല്ലാത്തിൻ്റെയും പ്ലാൻസൊക്കെ വെച്ചിട്ട് കുറച്ച് കാശ് കുറച്ച് കിട്ടും. അപ്പം അത് US കാര്യം. പക്ഷേ ഇന്ത്യയിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പം $1000 ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് $1200-1300 ആവും, അതിലും കൂടുതലാവും. കാര്യം ഞാനിപ്പോൾ നോക്കിയാൽ ലേറ്റസ്റ്റ് അവരുടെ ഏറ്റവും ഹൈ എൻഡ് ഫോണ് 1.5 lakh rupees ഫോണിന്, ഇന്ത്യയിൽ 1.5 lakh rupees ഫോണിന് പുറത്ത് US 1 lakh rupees. ആ 1 lakh rupees എന്ന് പറയുന്നത് തന്നെ ഓവർ പ്രൈസ്ഡ് ആണ്. എന്നുവെച്ചാൽ 2 crore rupees അമേരിക്കയെ വിൽക്കുന്നത്, അതിൻ്റെ കൂടെ പിന്നെ 50,000 rupees കൂടെ കൊടുത്താണ് ഇന്ത്യയിലുള്ളവർ വാങ്ങുന്നത്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലുള്ള ആളുകൾ അവരുടെ കാശിന് വില കൊടുക്കുന്നെങ്കിൽ അവരൊരിക്കലും അത് മേടിക്കത്തില്ല. എസെൻഷ്യലി അവർ ഫിനാൻഷ്യലി അവർ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ മേടിക്കുന്നവർ ഫിനാൻഷ്യലി മണ്ടത്തരമാണ് കാണിക്കുന്നത്, വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത്, മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഫോൺ മേടിച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ആപ്പിളിന് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത. അപ്പോൾ ഓക്കെ, എന്തായാലും അത്രയും കാശ് കൊടുത്ത് ഫോൺ വാങ്ങി. അപ്പോൾ ഈ ഫോണ് നമ്മുടെ ഇവിടെ എത്തിക്കുമ്പോഴുള്ള ഗുണങ്ങൾ ദോഷങ്ങളെയും കാട്ടി കൂടുതലായിരിക്കണമല്ലോ. കാര്യം 20,000 rupees ഒരു ഫോണാണ് മിക്ക ആളുകളുടെ കയ്യിലും ഉള്ളത്, അതാണ് സ്വീറ്റ് സ്പോട്ട്. ആ 20,000-30,000 റേഞ്ചിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണാണ് അത്യാവശ്യം ടെക്കി ആയിട്ടുള്ള ആളുകളുടെ കയ്യിലുള്ള കാര്യം. അതേ നമുക്ക് അഫോർഡ് ചെയ്യാൻ ഒക്കത്തുള്ളൂ, പക്ഷേ അതിലൊരുവിധം എല്ലാ കാര്യങ്ങളും കാണും. അല്പം കൂടെ ടെക്കി അല്ലാത്തവരും ഫിനാൻഷ്യലി ടൈറ്റ് ആയിട്ടുള്ളവരും അല്പം കൂടെ താഴോട്ടുള്ള ഫോൺ എടുക്കും. ആപ്പിളിൻ്റെ ഫോൺസ് എന്ന് പറയുന്നത് 100,000 rupees മുകളിലൊക്കെയാണ് യൂഷ്വലി. അതിൻ്റെ പിന്നെ വില ഇടിഞ്ഞ 50,000 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ₹1 lakh വീട്, സാധാരണ ഒരാളുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ 20,000 rupees ഒരു ആൻഡ്രോയിഡ് ഫോണും അതിൻ്റെ ഏതാണ്ട് 15 irattis കൂടുതൽ വിലയാവുന്ന ഐഫോണും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയിൽ ആൻഡ്രോയിഡ് ആയിരിക്കും എപ്പോഴും ഐഫോണും കാട്ടി മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെത്തുമ്പോൾ. അല്ല, US കാര്യം നമുക്ക് മാറ്റി നിർത്താം. US ആക്ച്വലി ഐഫോണാണ് കൂടുതൽ പ്രാക്ടിക്കലായിരിക്കുന്നത്, പക്ഷേ അവിടുത്തെ ഒരു രീതികൾ വേറെ. അതൊരു ഭയങ്കര ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കൺസ്യൂമറിസം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെ. ഇതേണൊക്കെ പുതിയ സാധനങ്ങൾ മേടിക്കൂ, നിങ്ങൾ പഴയ സാധനങ്ങൾ എടുത്ത് കളയൂ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് മൂവ്മെൻറ്റ് തന്നെയുള്ള ഗവൺമെൻറ് തന്നെ ആളുകളുടെ അടുത്ത് പറയാം എക്കണോമി വീക്കാവുമ്പോൾ. അങ്ങനത്തെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് US. സോ അവരുടെ കാര്യം വിടുക. ഇന്ത്യയിൽ ഒരു ആവറേജ് ആൻഡ്രോയിഡ് യൂസർ, എസെൻഷ്യലി ഒരു ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ ചെയ്യുന്ന ചില ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ ഐഫോണിൽ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ എന്നുള്ള സംഭവമേ ഐഫോണിലില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു കഥ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ അടുത്ത് ഈ Amazon ഡെലിവറിയൊക്കെ ചെയ്യുന്നൊരു ഒരു പുള്ളിക്കാരനാണ് പറഞ്ഞത്. എസെൻഷ്യലി എനിക്ക് ഡെലിവറി കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലെ ഡെലിവറിക്കായിട്ട് ഈ പുള്ളിക്കാരൻ പോയി. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അവിടെ ചെന്നപ്പം ഈ അന്ന് ഈ കോവിഡിൻ്റെ മരദണ്ഡമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാശ് കൊടുക്കുന്നതിന് പകരം ഈ പേയ്മെൻറ്റ് നമ്മൾ ഈ UPI വഴി തന്നെ കൊടുക്കണമെന്ന് എന്തോ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ പേ വെച്ച് പേ ചെയ്യാൻ പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിൽ ഐഫോൺ ആയിരിക്കുന്നു. അപ്പം ഐഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതാണെന്ന് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ അത്യാവശ്യം വിലയുള്ളതാണ് എന്നാണ് ഈ ഡെലിവറി ബോയ് പറഞ്ഞത്. പുള്ളിക്കാരനെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ് ഈ എന്തായാലും ഇത്രയും കാശ് കൊടുത്ത് പിടിച്ച ഫോണാണ്, അപ്പോൾ ആൻഡ്രോയിഡിൽ പറ്റുന്ന പരിപാടി എന്തായാലും അതിലും പറ്റും, അതുകൊണ്ട് പേയ്മെൻറ്റ് എന്തായാലും സെറ്റ് ചെയ്ത് തന്നേ പറ്റൂ യു പി ഐയിൽ. ഗൂഗിൾ പേ അതിൽ ഇൻസ്റ്റോൾ ചെയ്യണമെന്ന് പുള്ളി പിന്നെ കുറേ കിടന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞേറ്റ അവസരം എങ്ങനെയൊക്കെയാണ് ആ പേയ്മെൻറ്റ് റെഡിയാക്കിയത്. കാര്യം അതിൽ ഗൂഗിൾ പേ ഇല്ല, ഇപ്പോൾ ഉണ്ടെന്ന് കയറണ്ട, ഗൂഗിൾ പേ ഇല്ല. സോ ഈ ടിപ്പിക്കലായിട്ടുള്ള മൂന്ന് ടൈപ്പ് യൂസേഴ്സാണ് ആപ്പിളിനുള്ളത് ഇന്ത്യയിൽ. എസെൻഷ്യലി ഒരു sub-25 റേഞ്ചിലുള്ള കുറച്ച് കാശൊക്കെ ഉള്ള പാരൻസ് ഉള്ള പിള്ളേർ, അവർ ഷോ കാണിക്കാനായിട്ട് ഫോൺ കൊണ്ട് കിടക്കും. പിന്നെ ടെക്കീസ് ആയിട്ടുള്ള ചിലരുണ്ട്, അവർക്ക് ഈ ബിസിനസ് ഫീൽഡിലും കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു എന്താ പറയുക, ഈ ഐഫോൺ വേണം. കാര്യം അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഐഫോൺ ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ഇതില്ലാതെ, അങ്ങനെയുള്ളവർ. പിന്നെ പ്രായമായിട്ടുള്ളവർ, അവർക്ക് സമ്മാനമായിട്ട് ഇത് മേടിച്ച് കൊടുക്കും. കാര്യം ഐഫോൺ കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ പൊതുവെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാരൻസിനൊക്കെ ഐഫോൺ മേടിച്ചു കൊടുക്കും. ഇതിൽ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് കുറച്ച് പണി ഇങ്ങനെ കിട്ടാറുണ്ട്. കാര്യം അവർക്ക് എസെൻഷ്യലി ഇത് ഈ ഫോൺ എത്ര രൂപയുണ്ടെന്നുള്ള അറിയാം. സോ കുറച്ച് കൾട്ടിൽ അകപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഹൈപ്പൊന്നും വലിയ രീതി അറിയാത്തതുകൊണ്ട് ഇത്രയും രൂപ കൊടുത്ത് മേടിച്ചൊരു ഫോണാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് പ്രായമായവർക്കുണ്ട്. അതുകൊണ്ട് അവരിതേ കണക്ക് ഇൻസിസ്റ്റ് ചെയ്യും ഈ ഫോണ് പറ്റത്തില്ലെന്നുണ്ടെങ്കിലും, ഐഫോൺ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പറ്റത്തില്ലെങ്കിലും അത് ചെയ്യേണ്ടതാണല്ലോ എന്നുള്ള ഒരു ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ മറ്റേ രണ്ട് കാറ്റഗറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയാം ഇത് കേപ്പബിലിറ്റീസ് കുറവാണ് എങ്കിലും അവർ ഈ ഫോൺ മേടിച്ചത് കൊണ്ട് ഇതിനെ ഒന്ന് ഹൈപ്പ് ചെയ്യണമെന്നുള്ളത് കൊണ്ടും അത് എന്തെങ്കിലുമൊക്കെ ഞാനും പറയും. ഇതാണ് ഗൂഗിൾ പേ ഇത് പോരാ, സെക്യൂരിറ്റി പോരാ, ഞങ്ങളതുകൊണ്ട് അത് യൂസ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ന്യായീകരണം സ്വയം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഇത് ആപ്പിളിനും അറിയാം, അതുകൊണ്ട് ആപ്പിൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കത്തുമില്ല. കാര്യം അവരെന്ത് ഫീച്ചേഴ്സ് കൊണ്ടുവന്നില്ലെങ്കിലും ന്യായീകരിക്കുമെന്ന് അറിയാം അവർക്ക്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള മാർക്കറ്റിംഗ് സ്കില്ല്. അപ്പോൾ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഐഫോൺ യൂസർ, അത് ആക്ച്വലി ഈ ആദ്യം ഞാൻ ഒരു പോസ്റ്റിൻ്റെ കാര്യം പറയാമല്ലോ, ആ പോസ്റ്റ് ഇട്ട ആളുടെ അടുത്തത് ആൾ തന്നെയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. സോ അതിന് എൻ്റെ താങ്ക്സ് ഉണ്ട്. പക്ഷേ എന്തായാലും അതും അവർ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു, അതും പിന്നെ അല്ലാതെ വേറെ കുറച്ച് ആളുകളുടെ അടുത്ത് ഞാൻ തിരക്കി, അവർ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ പറഞ്ഞായിരുന്നു. അതിനെ വിവരിക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്, ഷോർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിലെനിക്ക് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ വാട്സാപ്പിൽ നമുക്ക് ഓഡിയോ മെസ്സേജസ് സെൻഡ് ചെയ്യാനൊക്കത്തില്ല, അത് എന്തോ ഈ സെക്യൂരിറ്റിയെ ബാധിക്കും എന്ന് പറഞ്ഞാണ്. അല്ലാതെ ഐട്യൂൺസിലുള്ള പാട്ടുകൾ ഷെയർ ചെയ്ത് അതുകൊണ്ട് അവർക്ക് നഷ്ടം വരും എന്നുള്ളത് കൊണ്ടല്ല, അല്ലാതെ ഈ സേഫ്റ്റി പ്രൈവസി അതിനു വേണ്ടിയാണ്. പിന്നെ അല്ലാതെ ഈ ഫീച്ചേഴ്സ് എടുത്ത് കളയുന്ന സ്വഭാവം, എസെൻഷ്യലി ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴേ അവർ ഓരോരോ ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ട് ഓരോ ന്യായീകരണങ്ങൾ പറയും. ആദ്യം നമ്മളുടെ ഇയർഫോൺ ചാക്ക് എടുത്ത് കളഞ്ഞു, അത് അന്ന് എന്തോ ന്യായീകരണം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടുടൻ തന്നെ വയർലെസ് ഇയർഫോൺസ് വിൽക്കാൻ തുടങ്ങി. കോയിൻസിഡൻസ് ആണോ? അല്ല, ഓഫ് കോഴ്സ് നോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാർജ് എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു അത് MMLൽ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. പക്ഷേ ഓരോ ഐഫോൺ ഇറങ്ങുമ്പോഴും ചാർജിങ്ങിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, അപ്പോൾ അനുസരിച്ച് പുതിയ ചാർജർ എന്തായാലും മേടിക്കണം. അപ്പോൾ അതിന് സെപ്പറേറ്റ് പിന്നെ പാക്കേജാണ്, അപ്പോൾ എക്സ്ട്രാ നമുക്ക് പാക്കിങ്ങിനുള്ള സാധനങ്ങളും എല്ലാം വേണ്ടി വരും. സോ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഫേസ് ഐ ഡി തന്നെ, ഇപ്പം കോവിഡ് വന്ന് ഇറങ്ങിയിട്ട് 2 വർഷമായല്ലോ, 2-3 വർഷമാറായി. ഇപ്പോഴും പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല, ഫേസ് ഐ ഡി മാത്രമേ ഉള്ളൂ, പിന്നെ പാറ്റേൺ നിൽക്കണം. അപ്പോൾ മാസ്ക് ഓരോ വട്ടവും അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഊരണം. ഇപ്പം ഹെൽത്ത് ഹസാർഡാണ്, അത് ആപ്പിളിന് അറിയാമല്ലോ, എന്നിട്ട് ആപ്പിൾ അത് ചെയ്യത്തില്ല. കാര്യം ആളുകൾക്ക് കോവിഡ് വന്ന് മരിച്ചാൽ ആപ്പിളിനൊന്നുമില്ല, പക്ഷേ അവരുടെ ആ ഒരു ഫിലോസഫി അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. എന്തായാലും സാധനം എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് എന്തായാലും തിരിച്ചു കൊണ്ടുവരുന്ന പ്രശ്നമില്ല. പക്ഷേ ഇത് ഐഫോണിൽ മാത്രമാണ് കേട്ടോ, ഞാൻ ഐഫോണിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഐമാക്കിലാണ് ഇങ്ങനെയല്ല, ഐമാക്കിലാണെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് നഷ്ടപ്പെട്ടിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. ഐഫോണിൽ പിന്നെ അങ്ങനെയല്ല, ഐഫോൺ അല്പം കൂടെ ഈ എന്താ പറയുക, അടിമകൾ ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ അവർ എന്തെങ്കിലും ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ അവർ ന്യായീകരിച്ചോളും, കമ്പനി ന്യായീകരിച്ചില്ലെങ്കിലും, അത്രയ്ക്ക് അതിൽ അങ്ങ് പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കണക്ക് പിന്നെയും ഉണ്ട് ഒരു കൊട്ട കാര്യങ്ങൾ ഇത് കണക്ക് വന്നായിരുന്നു. കോൾ റെക്കോർഡിംഗ് ഇല്ല, അത് നമുക്ക് ഓക്കെ, അത് ഗുണമാണ് ദോഷമാണ്. പിന്നെ ഇത് കണക്ക് ഡയലറിൽ നമ്മുടെ നമ്പർ ഇങ്ങനെ അടിക്കുകയാണല്ലോ. ഇപ്പം ഇപ്പം തന്നെ ഒരു നമ്പർ 9496 എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതെന്ന് വിചാരിച്ചു, അപ്പോൾ തന്നെ കോൺടാക്ട്സിൽ എല്ലാ നമ്പറും കാണിക്കുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാം. ഐഫോണിൽ അങ്ങനെ പറ്റത്തില്ല, ഫുൾ നമ്പർ അടിക്കണം. അതിട്ട് നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാലേ കോൺടാക്റ്റ് കാണിക്കത്തുള്ളൂ, അല്ല പിന്നെ നമ്മൾ കോൺടാക്റ്റ് പോയി തപ്പി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കോൾ ചെയ്യണം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് അവരതൊന്നും ചെയ്യാത്തതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ആഡ്സ് ഇല്ലാതെ യൂട്യൂബ് കാണാൻ പറ്റുക, അതിപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചായിരുന്നു ഈ യൂട്യൂബിൻ്റെ പരസ്യമില്ലാത്ത വേർഷൻ ഒന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് സ്റ്റുഡൻറ് ഐ ഡി വെച്ചിട്ട് ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫറുണ്ട്. ആ ഓഫറും എല്ലാം സെറ്റ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ റെക്കറിങ് പേയ്മെൻറ്റ് ഇല്ലാതെ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. റെക്കറിങ് പേയ്മെൻറ്റ് നമ്മുടെ എസ് ബി ഐ നിർത്തിവെച്ചേക്കുക, എസ് ബി അല്ല ആർ ബി ഐ നിർത്തിവെച്ചേക്കുകയാണ് എന്തോ കാരണം കൊണ്ട്. അപ്പം അതുകൊണ്ട് ബേസിക്കലി നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ യൂട്യൂബിൻ്റെ പ്രീമിയം സർവീസ് എടുക്കാൻ ഒക്കത്തില്ല. പിന്നെ എക്സ്ട്രാ കാശ് കൊടുത്ത് മേടിക്കാം. ഐഫോൺ യൂസേഴ്സ് ആകുമ്പോൾ എക്സ്ട്രാ കാശ് കൊടുക്കുന്നവർക്ക് ഒരു ശീലമാണ്, അത് സീനില്ല. പക്ഷേ ഒരു ആൻഡ്രോയിഡ് യൂസർ അല്ലെങ്കിൽ കുറച്ച് ഫിനാൻഷ്യലി ബോധമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ വേറെ ആപ്സ് ഉണ്ട്. ഞാനിപ്പോൾ വേറൊരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അത് വാൻസ്ഡ് യൂട്യൂബ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. അതിൻ്റെ അകത്താണെങ്കിൽ ആഡ്സ് ഇല്ല, അതുകൊണ്ടാണ് അഡ്വാൻസ്ഡിൻ്റെ ആഡ് എടുത്ത് കളയുമ്പോഴാണ് വാൻസ്ഡ് എന്ന് വരുന്നത്. ആഡ്സ് ഇല്ല, പ്രശ്നം കഴിഞ്ഞ് നമുക്ക് യൂട്യൂബ് എല്ലാം യൂസ് ചെയ്യാം. ഞാൻ മാക്സിമം ശ്രമിച്ചതാണ് കാശ് കൊടുത്ത് സാധനം മേടിക്കും. നമ്മൾ സമ്മതിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആപ്പിലത് നടക്കില്ല, ആപ്പിൾ പ്രൊഡക്ട്സിലൊന്നും നമ്മൾ പുറത്തുനിന്നൊന്നും ഇൻസ്റ്റാൾ ചെയ്യരുത്. അവരുടെ ആപ്പിൻ്റെ അകത്തുനിന്ന് വെച്ചാൽ ആപ്പ് സ്റ്റോറിൻ്റെ അകത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതില്ലെന്നുണ്ടെങ്കിൽ ജയിൽ ബ്രേക്കിംഗ് എന്നൊക്കെ ഒരു പേരുണ്ട്, എന്നിട്ട് പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണക്ക് വാറൻ്റി ഇൻവാലിഡ് ആവും, വലിയ സീനാണ്. എന്തൊക്കെ മഹാകാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവരുടെ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ എന്തോ വലിയ സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ആപ്പ് ഈ നമ്മുടെ ആൻഡ്രോയിഡിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കണക്ക് തന്നെ മ്യൂസിക് പ്ലെയേഴ്സും പിന്നെ അല്ലാതെയുള്ള നമ്മൾ ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കുറേയും പ്ലേ സ്റ്റോറിൻ്റെ പുറത്തു നിന്നാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാര്യം അവർക്ക് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഈ ഗൂഗിളിൻ്റെ തന്നെ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഗൂഗിൾ വലിയ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പം എക്സ് ഡി ഒക്കെ വഴി വേറെ അതല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ അറിയാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ആൻഡ്രോയിഡിലുണ്ട്, ആപ്പിൾ ഇതൊന്നുമില്ല. ആപ്പിളിൽ അവരൊരു ഒരു സ്വച്ഛാധിപതിയാണ് എസെൻഷ്യലി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാണാം, ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്. അത് കുറേ നാൾ ഭരിച്ചുകൊണ്ടിരുന്നത് സ്റ്റീവ് ജോബ്സ് ആയിരുന്നു, ഇപ്പോൾ ടിം കുക്കായി മാറി. ആൻഡ്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെമോക്രസിയാണ്. ഡെമോക്രസി ആകുമ്പം ബേസിക്കലി മെസ്സി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ അതാണ് നമുക്കുള്ള നമുക്കറിയാവുന്നതിൽ ഏറ്റവും ഫെയർ ആയിട്ടുള്ള സിസ്റ്റം. ശരിയാണ്, ഗൂഗിളിൻ്റെ കീഴിലാണ്. പക്ഷേ ഇതേ ആൻഡ്രോയിഡ് തന്നെ ബേസ് ചെയ്ത് ചൈനയ്ക്ക് അകത്ത് അവർ ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗൂഗിൾ ആപ്സ് ഒന്നുമില്ല, ഗൂഗിളായിട്ട് ഒരു കണക്ഷനും ഇല്ല. കാര്യം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അത് തന്നെ ഗൂഗിളിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറും ബാക്കിയെല്ലാം വരുന്നത് അങ്ങനെയാണ്. ഇല്ലാതെ നമുക്ക് ആൻഡ്രോയിഡ് സെപ്പറേറ്റ് യൂസ് ചെയ്യാം, അതിനുള്ള ലൈസൻസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള ലൈസൻസാണ് ആൻഡ്രോയിഡിന്. അതാണ് അതിൻ്റെ വ്യത്യാസം. കുറ്റങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളങ്ങ് നിന്നുപോയി. കുറ്റങ്ങൾ പറയാനാണെങ്കിൽ വീണ്ടും ഉണ്ട്. അപ്ഡേറ്റ് ചെയ്യുമ്പം നമ്മുടെ വൈഫൈ എന്ന് പറയുന്നത് വഴി അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. പിന്നെ ചിലർ പറയുന്നത് ചാർജ് ചെയ്ത് ഇട്ടേക്കുന്ന സമയമേ പറ്റത്തുള്ളൂ എന്ന്. പിന്നെ അപ്ഡേറ്റ്സ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് വരും തോറും പഴയ ഫോൺസിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഞാൻ കേസായെന്ന് അറിഞ്ഞായിരുന്നു. ആപ്പിളിനെതിരെ ആളുകൾ കേസ് കൊടുത്തു. എസെൻഷ്യലി അവർ മനഃപൂർവ്വം ബാറ്ററി സേവ് ചെയ്യാനാണെന്നുള്ള വ്യാജേന ഇത് സ്പീഡ് കുറയ്ക്കുകയാണ് ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ. ഞാൻ വ്യാജേനയെന്ന് പറയത്തുള്ളൂ, കാര്യം ആപ്പിളിൻ്റെ ന്യായീകരണങ്ങളൊക്കെ ചുമ്മാ അതാ, അത് കുറേ കിടറുള്ള എല്ലാ ഇതേ കണക്കെ തന്നെയാണ്. അവർക്ക് അങ്ങനെ ഒരു ഇൻറ്റഗ്രിറ്റി ഒന്നും ഇല്ലാത്തൊരു കമ്പനിയാണ്. അവർ ഫോർ എക്സാമ്പിൾ ഫോണെ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ അവരുടെ തന്നെ ഫോണുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. എസെൻഷ്യലി പഴയ ഐഫോണെ കാട്ടി ഇത്ര പെർസെൻറ്റേജ് സ്പീഡ് കൂടിയെന്ന്. ഇപ്പം അവരുടെ ഫോൺസിൻ്റെ പ്രോസസ്സർ ആക്ച്വലി ബാക്കി മാർക്കറ്റിലെ കമ്പനികളെയും കാട്ടി ഫ്രണ്ടിലായി. അപ്പോൾ അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റിയിട്ട് മാർക്കറ്റിലുള്ള ഏറ്റവും പവർഫുൾ എന്നുള്ള പറയാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും നാളും ആക്ച്വലി അവർക്ക് വേണം, അവർക്കറിയാം അവരുടെ മാർക്കറ്റിലെ നമ്പർ വൺ പ്രോസസ്സർ അവർക്കല്ല എന്ന്. പക്ഷെ അവരത് നൈസിനൊന്ന് മറച്ചു വയ്ക്കുന്ന കണക്കാണ്. മറച്ചു വയ്ക്കുന്നതെന്നല്ല, അവരുടെ യൂസേഴ്സിൻ്റെ അടുത്ത് പറയാതെ പറയുന്നത് മാർക്കറ്റിലെ ഏറ്റവും നമ്പർ വൺ പ്രോസസ്സർ ഐഫോണിലാണെന്നാണ്. പക്ഷേ അത് സത്യമല്ലായിരുന്നു, ഇപ്പോഴാണ് സത്യമായത്. ഇത്രയും നാൾക്ക് ശേഷം ഇപ്പോഴാണ് സത്യമായത്. അതും ഡിബേറ്റബിളാണ്, കാര്യം ഇവരുടെ ഈ അപ്ഡേറ്റ് സൈക്കിളൊക്കെ വേറൊരു രീതിയിലാണ്. ഇപ്പം ഒരു നമ്മുടെ ആൻഡ്രോയിഡുള്ളൊരു പ്രോസസ്സർ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ആപ്പിളിൻ്റെ പ്രോസസ്സർ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു വർഷം എപ്പോഴും ആപ്പിളിൻ്റെ പ്രോസസ്സറായിരിക്കും നമ്പർ വൺ. മനസ്സിലായല്ലേ, അതാണ് അവരുടെ ഒരു ടെക്നിക്ക്. പിന്നെ അപ്ഡേറ്റ്സ് വരുമ്പോൾ തന്നെ ഇപ്പം ഹാർഡ്വെയർ അപ്ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഐഫോണിൻ്റെ അകത്ത് എപ്പോഴും ഈ ഇൻക്രിമെൻ്റലായിട്ടുള്ള വളരെ ചെറിയ അപ്ഗ്രേഡ്സിനെ അവർ വലിയ കാര്യമായിട്ട് കാണും. അതിന് ക്യാമറയിൽ വലിയ മാറ്റമൊന്നും കാണില്ലെങ്കിലും അവർ പറയുന്ന കേട്ടാ തോന്നുന്നു എന്തോ പുത്തൻ ക്യാമറ സിസ്റ്റമാണ്. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 10-15 വർഷമായിട്ട് ആൻഡ്രോയിഡിലുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഇറങ്ങിയ അന്ന് മുതലുള്ള ഫീച്ചേഴ്സ് ആപ്പിളില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പം ആപ്പിൾ പറയുന്ന കേട്ടാത്തൊന്നും അവർ സ്വന്തമായിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ച എന്തോ സാധനമാണെന്നാണ്. അപ്പം അത് കണക്ക് വേറെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ബഗ്സ് ഉണ്ട്, അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും. ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബാറിന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം, പക്ഷേ ഓഫ് ചെയ്യാനൊക്കത്തില്ല. പിന്നെ ആപ്പ് ലോഞ്ചറില്ല, അഥവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ആൻഡ്രോയിഡിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ലോഞ്ചേഴ്സ് ഉണ്ടല്ലോ, ആപ്പിളിന് അങ്ങനെ ഒരു സംഭവമില്ല. അവരുടെ ഒരു ലോഞ്ചറുണ്ട് അത്ര തന്നെ, അതിൻ്റെ അകത്ത് തന്നെ ആപ്പ് ഡ്രോയർ അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാം കൂടെ വലിച്ചു വാരി അങ്ങ് ഇട്ടേക്കെയാണ്, നമ്മളുടെ ഈ സ്ക്രീനിലങ്ങ് വലിച്ചു വാരി ഇട്ടേക്കെയാണ്. അത് പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇതിൻ്റെ അകത്താക്കാം, എന്താ ഈ ഫോൾഡേഴ്സിൻ്റെ അകത്താക്കാം, അത്രയേ ഉള്ളൂ. എല്ലാം ഒരു ഒറ്റ ഷീറ്റിൻ്റെ അകത്ത് അങ്ങിട്ടേക്കാണ്. നമ്മുടെ കയ്യിലാണ് ഈ ആൻഡ്രോയിഡിലാണിങ്ങനെ ആപ്പ് ഡ്രോവറും പിന്നെ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് പിന്നെ ക്ലാസിഫിക്കേഷൻ അതെല്ലാം പറ്റുന്നു. പിന്നെ ആപ്സ് എന്ന് പറയാനാണെങ്കിൽ തൊട്ടേനും പിടിച്ചതിനും എല്ലാം കാശടയ്ക്കണം, അത് വേറൊരു കാര്യം. ആപ്പിൻ്റെ അകത്ത് നമ്മൾ അത്യാവശ്യം നല്ല ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെ വേണം സെപ്പറേറ്റ്. ഐഫോൺ മര്യാദയ്ക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മര്യാദയ്ക്ക്, അല്ലാതെ അവർ തരുന്നത് മാത്രം വെച്ച് യൂസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഒരു ആൻഡ്രോയിഡ് യൂസർ യൂസ് ചെയ്യുന്ന കണക്ക് ഒരു ഐഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കഷ്ടമാവും. കാര്യം അവരെ ഈ ഇവിടെ നമ്മുടെ ആൻഡ്രോയിഡ് ഫ്രീ ആയിട്ട് ഇടുന്ന പല ആപ്സിൻ്റെയും ആൻഡ്രോയിഡ് വേർഷൻ പെയ്ഡാണ്. കാരണം ആ ഡെവലപ്പേഴ്സിനെ തന്നെ അറിയാം കാശ് കൊടുത്ത് മേടിക്കുമെന്ന്, വേറെ വഴിയില്ലെന്നും അറിയാം, കാശ് കൊടുത്തേ മേടിക്കാൻ പറ്റൂ, അതാണ് അവസ്ഥ. ഇത് കണക്ക് കുറേ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ അറിയാൻ പാടാണ്. കാര്യം ഇപ്പം ആപ്പിൾ എക്കോ സിസ്റ്റത്തിൻ്റെ അകത്തായ ഒരാൾ പിന്നെ ആൻഡ്രോയിഡിലോട്ട് പോകണ വലിയ പാടാണ്. അപ്പോൾ അവരല്ലേ പിന്നെ ഈ MKBHD ഒക്കെ ഉണ്ട്, ഒരു യൂട്യൂബർ പുള്ളിക്കാരൻ്റെ ഞാൻ ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ രണ്ട് പോക്കറ്റിലും രണ്ട് ഫോൺ വെച്ചിട്ടുണ്ട്, ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു ഐഫോൺ. ഈ പുള്ളി രണ്ടും കമ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഹൈ ലെവൽ ടീംസിനൊക്കെ ഇത് കമ്പയർ ചെയ്ത് പറയാനൊക്കത്തുള്ളൂ. കുറേ പ്രശ്നങ്ങൾ ഐഫോണുണ്ട്. പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് യൂസറിന് മാത്രം മനസ്സിലാവുന്ന കുറേ പ്രശ്നങ്ങൾ ഐഫോണിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഐഫോൺ ആണ് ആൻഡ്രോയിഡിനെ കാട്ടി നല്ലത് എന്ന് ഒബ്ജക്റ്റീവായിട്ട് എന്തോ ഫാക്റ്റ് കണക്ക് പറഞ്ഞു കിടക്കുന്ന കുറേ ആളുകളുണ്ട്. സോ അവരൊക്കെ എസെൻഷ്യലി മാർക്കറ്റിങ്ങിൽ വീണുപോയി. ഇല്ലെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മളെല്ലാവരും ഈ ഐഫോൺ ഇങ്ങനെ കാണുമ്പോൾ ഐഫോൺ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കും. അത് അവരുടെ ഒരു അത് റെയറായ ഒരു സാധനമായത് കൊണ്ടുള്ള നമ്മളുടെ ഒരു ഒരു നോട്ടം മാത്രമാണ്, അല്ലാതെ ഈ ഐഫോൺ ആൻഡ്രോയിഡിനെയും കാട്ടി വലിയ എന്തോ മാജിക്കലായിട്ടുള്ള എന്തോ ഒരു സാധനമാണെന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഫോൺ അത്ര നല്ലൊരു പ്രോഡക്റ്റാണെന്ന് പറയാനൊക്കത്തില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. സോ വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഐഫോൺ യൂസേഴ്സ് ഐഫോൺ യൂസ് ചെയ്യട്ടെ, ആൻഡ്രോയിഡ് യൂസേഴ്സ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യട്ടെ, പക്ഷേ പ്രൈസ് ടു പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വീക്കാണ് ആപ്പിൾ. സോ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ചിലപ്പം EMI ഒക്കെ കിട്ടി ഈ സാധനം എടുക്കാൻ. ചിലപ്പം പണി കിട്ടും, നല്ല അടിപൊളിയായിട്ട് പണി കിട്ടും. എന്തായാലും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വിശദമായിട്ടൊരു ഒരു ഒരു ഇൻ്റർവ്യൂ കണക്ക് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ആരെയും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ തന്നെ ഒരു എപ്പിസോഡ് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. ഇതിൻ്റെ വേറെ കുറേ ഇഷ്ടംപോലെ ഇതിൻ്റെ മോശം കാര്യങ്ങൾ എനിക്ക് പലരും അയച്ചു തന്നായിരുന്നു, പക്ഷെ അതെല്ലാം കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് ഭയങ്കര നീളം കൂടിപ്പോകും. അപ്പം ആപ്പിളിനെ ഇത്രയൊക്കെ ഞാൻ കുറ്റം പറയുന്നുള്ളൂ. ഞാൻ ആപ്പിളിനെ കുറ്റം പറഞ്ഞ് കഴിയുമ്പോൾ ഈ എപ്പിസോഡ് ഇറങ്ങിക്കഴിയുമ്പം എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ, നമ്മുടെ ലിങ്ക് താഴെ ഞാൻ ഇട്ടേക്കാം. അത് കാണുമ്പം മിക്കവാറും അതായിരിക്കും അവസ്ഥ, കണ്ടറിയാം. എന്തായാലും ഞാൻ മറ്റേ ഇതിന് മുമ്പ് ഒരു പോസ്റ്റിൽ ഒരു ചെയിൻ പോസ്റ്റിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു കുറേ എപ്പിസോഡുകൾ ചെയ്യുമെന്ന്. അതിലുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡായിരിക്കും ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ സ്റ്റേ ഹോം സ്റ്റേ സേഫ്.